ഇപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം ഒരുപാട് കാലമായിട്ട് പള്ളിയിൽ പോകുന്നില്ല. അതിൻ്റെ കാരണം ചോദിച്ചത്, കുറച്ച് കാലം നിർത്തി പിന്നെ പോകണം എന്ന് ആഗ്രഹിച്ചപ്പോൾ.
ഞാൻ ഇന്നൊരു നോമ്പുകാരനാണ്, ഒരാൾ വഴക്ക് കൂടാൻ വന്നാൽ പല തിന്മകളും നമ്മൾ നിയന്ത്രിക്കുന്നു. അപ്പോൾ ആ തഖ്‌വയുടെ പരിശീലനമാണ് സത്യത്തിൽ ഇതിലൂടെ നോമ്പിലൂടെ നടക്കേണ്ടത്.
ഖലിദ്ദുനൂബ സ്വഇറഹ വകബീറഹ ഫഹുവത്തുഖ. നീ ചെറിയ പാപങ്ങളെയും വലിയ പാപങ്ങളെയും ഒഴിവാക്കണം, അതാണ് തഖ്‌വ. കുൻ ഫൗക മാശിൻ ഫൗക അർദി ശൗക യഹ്ദുറു മായറ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ റമദാൻ സമാഗതമായിരിക്കുന്ന സമയമാണ്. അപ്പോൾ റമദാനിൻ്റെ പ്രാധാന്യം എന്താണ്, എന്താണ് റമദാനിൻ്റെ മഹത്വം, എങ്ങനെ ഒരു റമദാനെ പ്രൊഡക്റ്റീവ് ആക്കാം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇൻഷാല്ലാ ഫസ്റ്റ് എപ്പിസോഡിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നാലും റമദാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്. നമ്മൾ പ്രസംഗങ്ങളിലും എഴുത്തുകളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ വസന്തങ്ങളുടെ, ഒരു ഇബാദത്തുകളുടെ വസന്തകാലമായിട്ടാണ് നമ്മളതിനെ വിശേഷിപ്പിക്കാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ അതിൻ്റെ ഒരു മഹത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ കണ്ടെത്തുക?
പരിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 153-ാമത്തെ ആയത്താണ് നോമ്പ് നിർബന്ധമാക്കിയിട്ട് ഇറങ്ങുന്നത്. നമ്മൾ ഖുർആൻ ഉടനെ നീളം പരിശോധിച്ചാൽ നമസ്കരിക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞ അത്ര, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി അത്ര പറഞ്ഞെടുത്തൊന്നും ഒരുപാട് തവണ നോമ്പെടുക്കണം എന്ന് പറഞ്ഞില്ല. നോമ്പുമായിട്ട് ബന്ധപ്പെട്ട ആയത്തൊരു ഭാഗത്ത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, പ്രധാനമായിട്ട് കാണുന്നത്. അത് ഹിജ്റ കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം ഷാബാനിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ബക്കറയിൽ 153-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലക്കും തത്തഖൂന എന്നുള്ള ആയത്ത്. ഇതാണ് ഏറ്റവും പ്രാമാണികമായ വിശുദ്ധ ഖുർആനിൽ നോമ്പ് നിർബന്ധമാക്കി ഇറങ്ങുന്ന ആയത്ത്. അതിൽ അള്ളാഹ് ഒരു മെൻഷൻ ചെയ്ത വാക്കുണ്ട്, കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്നാണ്. ശരിക്ക് അത് അള്ളാഹ് പ്രയോഗിക്കാനുള്ള കാരണം, ഇപ്പം നമ്മൾ കഴിഞ്ഞ തലമുറക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടില്ലെങ്കിൽ നമ്മൾ നോമ്പെടുക്കൂലേ, എടുക്കൂലേ, സ്വാഭാവികമായിട്ട് നമ്മൾ നോമ്പെടുക്കും. പക്ഷേ അള്ളാഹ് പ്രത്യേകം പറയാനുള്ള കാരണം, അത് മുൻപേ ഉണ്ട് എന്നുള്ള തെളിയിച്ചിരണം. അല്ലെങ്കിൽ വരും എന്താ പറയുക, അള്ളാഹാണ് ഈ നോമ്പ് എന്നുള്ള സംവിധാനം ആരംഭിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തണം. പല സമുദായങ്ങളിലും നോമ്പുണ്ട്, പല വിശ്വാസങ്ങളിലും നോമ്പുണ്ട്. പക്ഷേ അതൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വതആല ആരംഭിച്ചൊരു നോമ്പിനെ അവർ വ്യതിയാനപ്പെടുത്തിയിട്ടും മാറ്റം വരുത്തിയിട്ടൊക്കെ കൊണ്ടുവന്നായിരിക്കണം, ശരി. പക്ഷേ വിശ്വാസി സംബന്ധിച്ചിടത്തോളം റമദാൻ എന്ന് പറയുന്ന മാസം അയാൾക്ക് ഒന്നും മെച്ചപ്പെടാനുള്ള മാസമാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ റമദാൻ്റെ അവസാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും റമദാൻ മരിച്ചാൽ ചിലപ്പോൾ സ്വർഗ്ഗം ഉണ്ടാവും എന്ന് പോലും പറഞ്ഞ ആൾക്കാരുണ്ടാവും. പക്ഷേ അതിമൊന്നും അങ്ങനെ പോകുന്ന ഈ 11 മാസം പിന്നീട് നമ്മുടെ വൈകാരികമായ കുറേ അവസ്ഥക്ക് മാറ്റം വന്നില്ലേ, കുറേ നമ്മൾ അകന്നുപോയി. നമ്മൾ വിശുദ്ധ ഖുർആനുമായിട്ട് ബന്ധമൊക്കെ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ അവസാനം എന്നാൽ ഓതി ചോദിച്ചാൽ അറിയില്ല, ഓർമ്മയില്ല, അന്നത്തെ തഹജ്ജുദിന് ശേഷം പിന്നെ തഹജ്ജുദ് എന്ന് ചോദിച്ചാൽ ഓർമ്മയില്ല. ഇങ്ങനെ നമ്മൾ കുറേ ഇബാദത്തിൻ്റെ വിഷയത്തിൽ കുറേ ബാക്കിലായി. ഇത് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. ശരിക്കും നമ്മൾ റമദാൻ നോക്കിക്കാണണ്ടേ നമ്മുടെ ഈമാനൊന്ന് പിന്നെ റിനീവൽ ചെയ്യാം, ഡേറ്റ് കഴിഞ്ഞാൽ ഒന്ന് പുതുക്കുക.
എനിക്ക് തോന്നുന്നത് ഈ എന്നോട് വായിച്ച ഓർമ്മയുണ്ട്, ഈ നമ്മൾ ഈ റമദാൻ എന്ന് പറഞ്ഞാൽ ഒരു നന്നാവൽ സാധ്യതയുടെ കണ്ടെത്തലാണ്. അഥവാ ഇപ്പം നമ്മൾ പറയും ഖുർആൻ വായിക്കാൻ സമയമില്ല, എനിക്ക് രാത്രി നിസ്കാരം, അത് പ്രയാസമാണ്. പക്ഷേ ഈ റമദാൻ എത്തുമ്പോൾ നമ്മൾ എത്രയാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്, നമ്മൾ രാത്രി എല്ലാ എന്താ പറയുക രാവിലും നമ്മൾ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു, പിന്നെ നമ്മൾ സമയമില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ പല ഇബാദത്തുകളും ചെയ്യാൻ നമ്മൾ തന്നെ സമയം കണ്ടെത്തുന്നു. അപ്പം നമ്മൾക്ക് നമ്മളൊരു ബെറ്റർ വേർഷൻ, നമ്മളെ ഏറ്റവും നല്ലൊരാളെ നമ്മൾ കണ്ടെത്തുന്ന ഒരു സമയം കൂടിയാണ്.
അതൊരു ജാഹിലിയ കവിതയുടെ പ്രയോഗമുണ്ട്, സോമൽ ഫറസ്, കുതിരയെ കൊണ്ട് നോമ്പെടുപ്പിക്കുന്ന പ്രയോഗം എന്ന് പറഞ്ഞാൽ, ഇപ്പം മരുഭൂമിൻ്റെ ഒട്ടകേതാ, സോറി, മരുഭൂമിയുടെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഒട്ടകാണ്. അപ്പോൾ അവർ ഈ ദീർഘയാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒട്ടകങ്ങൾ ഉപയോഗിക്കില്ല, കാരണം കുറേ സമയമെടുക്കും ലക്ഷ്യത്തിലെത്താൻ. അപ്പോൾ അതിന് പകരം അവർ കണ്ടൊരു മാർഗ്ഗം കുതിരകൾ ഉപയോഗിക്കില്ല. പക്ഷേ ഈ കുതിരനെ ഉപയോഗിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ഒട്ടകത്തെ പോലെ സംവിധാനമല്ല. അപ്പോൾ അസീമ പണ്ട് എഴുതിയ ഒട്ടകത്തിൻ്റെ കുറേ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒട്ടകത്തിൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതങ്ങളെക്കുറിച്ചൊക്കെ. പക്ഷേ കുതിരക്ക ആ സംവിധാനങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് പകരം അവർ കണ്ടൊരു മാർഗ്ഗം, ഈ യാത്ര പോകുന്നതിൻ്റെ ദിവസങ്ങൾക്കും ഈ കുതിരനെ ഈ യാത്രയ്ക്ക് വേണ്ടി മെരുക്കുന്ന എന്ന് പറഞ്ഞാൽ, ഇടക്ക് മാത്രം ദിവസം ഭക്ഷണം കൊടുത്ത് ഇടക്ക് മാത്രം വെള്ളം കൊടുക്കും. കാരണം ഇനി കുതിരനെ ബോധ്യപ്പെടുത്തുകയാണ്, ഈ യാത്ര തുടങ്ങിയാൽ ഇങ്ങനെ കിട്ടുള്ളൂ എന്നുള്ള കാര്യം കുതിരനെ ബോധ്യപ്പെടുത്താൻ. അപ്പോൾ നമ്മൾ കുറേ തിരക്കിലാണെന്ന് പറഞ്ഞ ആൾക്കാരാണ് നമ്മൾ. പക്ഷേ അതെല്ലാം നമ്മൾക്കൊരു മാസം പ്രാക്ടീസ് തരാം, നമ്മളെ ബോധ്യപ്പെടുത്താണ് കുറേ കാര്യം. നിന്നെ കൊണ്ട് പറ്റും, നീ സമയമില്ല എന്ന് പറഞ്ഞ ആളാണ്, അവസരങ്ങളില്ല എന്ന് പറഞ്ഞ ആളാണ്, നിന്നെ കൊണ്ട് പല തെറ്റും നിർത്താൻ കഴിയൂല എന്ന് പറഞ്ഞ ആളാണ്. അതൊക്കെ നമ്മൾ സ്വയം കൺട്രോൾ ആവുന്നുണ്ട്. ഇപ്പം നമ്മൾ തന്നെ പറയും നോമ്പാട്ടോ, അതുകൊണ്ട് ഞാനില്ല, നോമ്പായിപ്പോയി അവനെ ഒന്നും പറയണില്ല. ഇങ്ങനെ നമ്മളെ തന്നെ നോമ്പ് കുറേ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മളെ തിരക്കുന്ന കുറേ മാറ്റി വെച്ച് നമ്മളെല്ലാത്തിനും സമയം കണ്ടെത്തുന്നുണ്ട്. പക്ഷേ ഇതൊരു പ്രാക്ടീസാണ് ശരിക്കും. ഇപ്പോൾ സൗമു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, അത് നമ്മൾ ഇംസാക്ക എന്നല്ല പറയാം, പിടിച്ചു വെക്കുക എന്ന ഭാഷയിൽ പറയാം. നമ്മളെല്ലാത്തിനും പിടിച്ചു വെക്കണം, പട്ടിണിയല്ലല്ലോ നോമ്പ്. അപ്പം നമ്മൾ അതിനെ പരീക്ഷ ചെയ്തു. അസീം പറയും,
പരീക്ഷ ഏത് പരീക്ഷ എഴുതാ?
ഏതും പരീക്ഷ ചെയ്തു. അപ്പൊ SSLC എഴുതുന്ന കുട്ടി എന്തിനാ
പരീക്ഷ എഴുതുന്നത്? പാസ് ആകണം അല്ലേ, സർട്ടിഫിക്കറ്റ് കിട്ടണം.
പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പരീക്ഷ എഴുതണം, ആണോ?
അല്ല,
അല്ല, അതിനുശേഷം സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ടി. ഇപ്പൊ റമദാൻ എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ്, 30 ദിവസത്തെ ഡ്യൂറേഷൻ ഉണ്ട്, കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ചില ആൾക്കാർ വിചാരിച്ച് പട്ടിണി കിടക്കലാണ് നോമ്പ്, ആണോ?
അല്ല
ഒരിക്കലല്ലോ. ഇപ്പോൾ ഒരാൾ കുട്ടി ഇപ്പോൾ എക്സാം ഹാളിലേക്ക് കയറുന്ന കുട്ടി, ആ എക്സാം ഹാളിൽ കയറുന്ന കുട്ടിയുടെ ഇൻവിറ്റേറ്റർ പറയാണ് ഇവിടെ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല, സ്മാർട്ട് വാച്ച് ഉപയോഗിക്കാൻ പാടില്ല. എന്നിട്ട് ആ കുട്ടിയുടെ എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്താണ് എക്സാം ചോദിച്ച പോകാൻ പറയുന്നത്? മൊബൈലും സ്മാർട്ട് വാച്ചും 2 മണിക്കൂർ നേരത്തേക്ക് ഒഴിവാക്കലാണ് എക്സാം എന്നാണ് പറയുക. അല്ല, അപ്പോൾ സ്വാഭാവികമായിട്ടും നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് എന്ത് പട്ടിണി എന്നാണ്. അപ്പോൾ ഹദീസ് ആ വിഷയത്തിലുണ്ടല്ലോ,
എന്ന് തുടങ്ങുന്ന ഹദീസിൽ റസൂൽ പറയുന്നുണ്ട്, എത്ര നോമ്പുകാരാണ് അവർക്ക് പട്ടിണി മാത്രമേ നോമ്പുകൊണ്ട് കിട്ടുന്നുള്ളൂ, എത്ര രാത്രി നമസ്കാരക്കാരാണ്, ഉറക്കം പോയി എന്നല്ലാതെ വലിയ പ്രയോജനമൊന്നും അവർക്ക് അതുകൊണ്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ഇവിടെ പ്രധാനപ്പെട്ട നമ്മുടെ ഡിസ്കഷനിൽ വരുന്ന ഒരു സംഗതി, അപ്പോൾ പട്ടിണിയെ നോമ്പാക്കി മാറ്റുന്നത് എന്താണ്, അതെന്താണ്? അപ്പോൾ ഫസ്റ്റ് ഓതി ആയത്തിൽ ലഅല്ലക്കും തത്തക്കൂൻ, നോമ്പിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം തക്വ. അപ്പൊ ആ തക്വ കൂടി നമ്മളെ ഇതിലേക്ക് വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്.
അതെ അതെ, അപ്പൊ റമദാനിലൂടെ നമുക്ക് കിട്ടേണ്ട സർട്ടിഫിക്കറ്റിന്റെ പേര് തക്വയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഈ സർട്ടിഫിക്കറ്റ് എന്തിനാണ്? ഇപ്പൊ ഒരു സംഭവത്തൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ അത് കിട്ടിയാൽ ഇപ്പൊ എനിക്ക് എന്താ മെച്ചം നമുക്ക് തോന്നണല്ലോ. അപ്പൊ എന്തിനാണ് തക്വ?
ഒരുപാട്
ഒരുപാട് ഗുണങ്ങളെ. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് സ്വർഗം കിട്ടലാണ്. ആ സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചത് ഇദ്ധത്തിൽ മുത്തക്കീന്ന്, തക്കുവയുള്ള ആൾക്കാർക്കാണ് സ്വർഗം എന്നാണ്. പിന്നെ നമ്മൾ കുറേ പ്രവർത്തനങ്ങൾ ചെയ്താലും അള്ളാഹ് പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമെന്നെങ്കിൽ വിളിച്ചൊരു കണ്ടീഷൻ, ഇന്നമായ തക്കബൽ ഉള്ളാഹുവിൽ മുത്തക്കീൻ, തക്കുവയുള്ള ആൾക്കാരിൽ നിന്ന് മാത്രം അത് സൽക്രമങ്ങൾ സ്വീകരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും പടച്ചോൻ സ്വീകരിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ നമ്മൾക്ക് തക്കുവ ഉണ്ടാകണമെന്നല്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കണം, എന്താണ് ഈ തക്കുവ എന്ന് പറഞ്ഞ സംഭവം?
യെസ്, എന്താണ് തക്കുവ? അപ്പോൾ എന്താണ് തക്കുവ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ അതിന് പണ്ഡിതന്മാർ പല ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട്, എനിക്കൊന്ന് അതിൻ്റെ ഒരു ഇതിലൊരു കവിത ഞാൻ അത് ഓർത്തു വെച്ചിട്ടുണ്ട്. ആ കവിത അതിൽ വളരെ പ്രധാനപ്പെട്ടാണെന്ന്
തോന്നുന്നു.
അതൊന്ന് അംജിതൊന്ന് പറഞ്ഞാൽ
വെട്ടറാവും. നീ ചെറിയ പാപങ്ങളെയും വലിയ പാപങ്ങളെയും ഒഴിവാക്കണം, അതാണ് തക്കുവ. കുൻ ഫൗക മാഷിൻ ഫൗക അർദി ഷൗക യഹ്ദുറു മായറ, നീ മുള്ളുകൾ നിറഞ്ഞ, അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, ആ മുള്ളുകൾ നിറഞ്ഞ വഴികളിലൂടെ ജാഗ്രതയോടെ സഞ്ചരിക്കുന്നവനെ പോലെ ആകണം. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ റോഡ് മുഴുവൻ ചളിയുണ്ട്, നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡ്രസ്സുക്കും ചെരുപ്പിലേക്ക് തറിക്കാതിരിക്കാൻ നമ്മൾക്കൊന്ന് ജാഗ്രത. ദുനിയാവ് നമ്മൾ ഫുള്ള് പാപമെന്ന് പറയുമ്പോഴും തെറ്റാന്ന് പറയുമ്പോഴും അത് നമ്മുടെ ബോഡിക്കും നമ്മുടെ ജീവിതത്തിക്കും കടന്നു വരാതിരിക്കാൻ നമ്മൾ എടുക്കുന്നൊരു സൂക്ഷ്മത. അതിന് പലപ്പോഴും ചില ആൾക്കാർ പറയും ചെറിയ പാപമല്ലേ എന്ന് പറയും. കവി പിന്നെ പറയണത് ലാ തഹ്കിർ അന്ന സ്വൈറത്തെന്ന, ചെറിയ ഒരു ചെറിയ പാപത്തിന് നീ ചെറുതാക്കണ്ട. ഇന്നൽ ജിബാല മിനൽ ഹസ്വ, ഈ ചെറിയ ചരൽക്കല്ലുകൾ കൂടിയിട്ടാണ് വലിയ പർവ്വതം ഉണ്ടാകുന്നത്. അപ്പം നമ്മളിങ്ങനെ ചിലപ്പോൾ നടന്നു പോകുമ്പോൾ നമ്മൾ വെച്ചുത്തി വീഴും, നമ്മൾ കല്ല് തട്ടി വീഴുക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ വീഴും, ഇങ്ങനെ ചെറിയ കല്ല് തട്ടി നമ്മളെ കണ്ണിൽ പോലും നമ്മൾ കാണാത്ത നിസ്സാരമായ കല്ല് മാറ്റി നമ്മൾ വീഴുക. ചിലപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും ചെയ്യുന്നതാണല്ലോ ഈ കാലത്ത്, എല്ലാവർക്കും അത് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്ത് കൗമാരം എന്ത് യൗവനം എന്ന് ചിന്തിക്കുന്ന പാപങ്ങളായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ സ്വർഗത്തിന് തടസ്സമായി നിൽക്കുക എന്നുള്ളതാണ്.
യെസ്, നമ്മളെ സ്വയം കടിഞ്ഞാണിട്ടാണ് നമ്മൾ പരിശീലിക്കുന്നു. ഇപ്പോൾ റസൂൽ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, ഞാൻ ഇന്നൊരു നോമ്പുകാരനാണ്, ഒരാൾ വഴക്ക് കൂടാൻ വന്നാൽ പല തിന്മകളും നമ്മൾ നിയന്ത്രിക്കുന്നു. അപ്പോൾ ആ തക്വയുടെ പരിശീലനമാണ് സത്യത്തിൽ ഇതിലൂടെ നോമ്പിലൂടെ നടക്കേണ്ടത്. അത് നടന്നില്ലെങ്കിൽ അത് പട്ടിണിയാണ്, അതാണ് അതിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളത്. റസൂൽ പറയുന്നുണ്ട് മല്ലമ്യത കവല സുഹരി വല്ല അമൽ, ഒരാൾ മോശം വാക്കും പ്രവൃത്തിയും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ പിന്നെ അവൻ പട്ടിണി കിടക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു നിർബന്ധവുമില്ല. അപ്പം പട്ടിണിയെ നോമ്പാക്കി മാറ്റുന്നത് തക്വയാണ് എന്നുള്ള തിരിച്ചറിവുണ്ട്. ആ തക്വയുടെ പരിശീലനം സംഭവിക്കണം. നമ്മൾ ഇന്നലെ ജീവിച്ച പോലെ ഇപ്പോൾ പലപ്പോഴും ട്രോളായിട്ടൊക്കെ വരുന്ന ഒന്നാണ് സീസണൽ ഭക്തി. ഈ സമയമാകുമ്പോൾ നല്ല രസകരമായ കുറേ ട്രോൾ ഇറങ്ങുന്ന സമയമാണ്. പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു, ഇവിടെ പരിചയമില്ലാത്ത കുറേ ആളുകളെ കണ്ടു, അപ്പോൾ ഇതിൻ്റെ ഹോമീസിനൊക്കെ മെൻഷൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരുപാട് ട്രോളൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ അതെന്താണ് ശരിക്കും സത്യത്തിൽ റമദാൻ എന്നുള്ള മാറ്റത്തിന് വേണ്ടിയുള്ളത് തന്നെയാണ് ഒന്ന് പ്രധാനമായിട്ട്.
ശരിക്കും മറ്റേ ഹദീസ് ഉണ്ടല്ലോ, അതായത് റസൂല് പഠിപ്പിച്ച കാര്യം, റമദാൻ സമാഗതമായാൽ സ്വർഗത്തിന്റെ കവാടങ്ങളൊക്കെ തുറക്കപ്പെടും. ഒല്ലിക്ക തബുവാബുനാർ, നരകത്തിന്റെ കവാടങ്ങളൊക്കെ കുട്ടിയടക്കും. സുഫിദത്ത് ഷയാത്തീൻ, പിശാചുക്കളും ബന്ധനത്തിലാണ് എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് തോന്നുന്നത് അള്ളാഹുവിന്റെ ഭയങ്കരമായ കാരുണ്യമാണ്. അള്ളാഹു അവന്റെ അടിമ നന്നാകണം, അവന്റെ അടിമക്കൊരു മാറ്റം ഉണ്ടാകണം, അവൻ ഈമാനികമായിട്ട് സ്വർഗത്തേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹം അള്ളാഹുണ്ട്. അതിനുവേണ്ടി നമ്മൾക്ക് കുറേ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരാം. അപ്പോൾ നമ്മൾ അഡിക്ഷൻ ആണെന്ന് പറയുന്ന കുറേ വിഷയങ്ങൾക്ക് നമ്മൾ കടന്നു പോകാതിരിക്കാൻ ആ പിശാചിന് നല്ല കെട്ടിയിട ഒരു മാസം നമുക്ക് എന്നിട്ട് നമുക്ക് പെർഫെക്റ്റ് ആകാനുള്ള എല്ലാ ചോയ്സുകളും എല്ലാ സാധ്യതകളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഇട്ടുതരാണ്. പലപ്പോൾ ഈ വിഷയത്തിലൊക്കെ ഇപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം ഒരുപാട് കാലമായിട്ട് പള്ളിയിൽ പോകുന്നില്ല. അതിൻ്റെ കാരണം ചോദിച്ചത് കുറച്ച് കാലം നിർത്തി പിന്നെ പോകണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ആളുകളുടെ പരിഹാസങ്ങൾ മൂലവും നോട്ടങ്ങൾ മൂലമൊക്കെ ഒരാൾ ഇബാദത്തു നിന്ന് മുഴി പുറകോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായ അപകടമാണ്. നമ്മൾ കഴിഞ്ഞ തവണ ഒരു അറബി വാക്ക് വായിച്ചിരുന്നു, അതവർ പറയുന്നത് റമദാൻ ആകുമ്പോൾ പള്ളി സജീവമാകും, സജീവമാകുമ്പോൾ ആളുകൾ ഇങ്ങനെ പരസ്പരം നോക്കും ഈ ആളുകളൊക്കെ ഇത്ര കാലം സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ടാവും, ഒരു ഇവിടൊക്കെ ഇവലൊക്കെ ഇത്ര കാലം പൂടിയേനി. അപ്പോൾ ശരിക്കും ആ കവി പറയുന്നത് അവർ വന്നതൊക്കെ അള്ളാഹിൻ്റെ കൂട്ടക്കല്ല, നിങ്ങളെ കൂട്ടക്കൊന്നല്ലോ, അവർ ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്തല്ല നിങ്ങളെ റഹ്മത്തല്ലല്ലോ എന്നാണ്. നമ്മൾ അവനവൻ്റെ കാര്യം നോക്കുക എന്നുള്ളതാണ് കുറേ നമ്മുടെ പറഞ്ഞതും. നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് അന്വേഷിക്കാനും പരിശോധിക്കാനൊക്കെയാണ്, അപ്പൊ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുക.
എല്ലാവരും നന്നാവണം, അത് സീസണൽ ഭക്തി എന്നുള്ളത് അത് ആ ട്രോളിനയുടെ അപ്പുറത്തേക്ക് നന്നാവാനുള്ള സാധ്യതയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് ചെയ്യാൻ നമുക്ക് പറ്റണം. പിന്നെ ഇത് പ്രൊഡക്റ്റീവ് ആക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിലിപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ റമദാൻ വരുമ്പോൾ നമ്മൾ ഖുർആൻ പാരായണത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളെ ഒരു മുന്നൊരുക്കം എന്നുള്ള നിലക്ക് ഒന്ന് തക്വ നമ്മൾ സൂചിപ്പിച്ചു, ഫൈന ഖൈറ സാദി തക്വ, ഏറ്റവും വലിയ മുന്നൊരുക്കം തക്വയാണ്. നമ്മൾ സൂക്ഷിക്കാനുള്ള മനസ്സും പാപങ്ങളും അതുപോലെ തന്നെ അതിൽ ഇനി എന്തൊക്കെയാണ് നമുക്ക് കൂടുതൽ.
എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ പെട്ടെന്നൊരു മല കയറാൻ ഉദ്ദേശിച്ചാൽ, ഇപ്പോൾ തീരെ നടക്കാത്ത ഒരാൾ, നടന്ന പരിചയമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ നടന്ന ശീലമല്ല, അയാൾ പെട്ടെന്നൊരു മല വളരെ വേഗത്തിൽ കയറാൻ ശ്രമിച്ചാൽ അയാൾ പെട്ടെന്ന് പരാജയപ്പെട്ടു. അപ്പോൾ നമ്മുടെ പതുക്കെ പതുക്കെ നടന്ന് കയറുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ലക്ഷ്യത്തിലേക്ക് എത്താമെന്നുള്ളതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുടെ വിശുദ്ധ ഖുർആനിൽ ബന്ധമില്ലാത്ത കുറേ ആൾക്കാർ, അവർ പെട്ടെന്നൊരു ഈമാൻ കയറിയിട്ട് ദിവസം ഒരു ജുസു രണ്ട് ദിവസം ഫസ്റ്റൊക്കെ ഫുൾ ചെയ്യും, പക്ഷേ പിന്നെ എന്താ വെച്ചാൽ അവർക്കന്ന് അത് അതേപോലെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ പിന്നെ പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ നമ്മൾ പതുക്കെ കയറാം. ഇപ്പോൾ ഒരാൾ ഒരു എന്താ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായിട്ട് റമദാനിൽ ഫുള്ളാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ, അയാൾക്കത് വളരെ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ 600 പേജിന് നമുക്ക് 30 ഡിവൈഡ് ചെയ്താൽ ഒരു ദിവസം 20 പേജ് ഓതിയാൽ മതി. ആ 20 പേജ് ഒരുമിച്ച് ഓതാൻ പ്രയാസമാണെങ്കിൽ 5 4 പേജ് വെച്ച് കണ്ടിന്യൂ ചെയ്താൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒന്നാമത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സമയക്രമീകരണം. നമുക്കൊരുപാട് സമയമുണ്ട്, വിദ്യാർത്ഥികളായിരിക്കാം, ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ഇതിൻ്റെ ഇടയിൽ നമ്മുടെ സ്വർഗത്തിന് വേണ്ടി എത്ര ഒരുക്കാൻ പറ്റും, ഈ റമദാൻ മിസ്സാക്കാതെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സമയങ്ങൾ നോക്കുക, ഒഴിവ് സമയങ്ങളായിട്ട് പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ പറ്റും നോക്കുക, ജമാത്തുകൾ നഷ്ടപ്പെടാതെ ജോലി ക്രമീകരിക്കാൻ പറ്റുന്ന എങ്ങനെ ആലോചിച്ച് നോക്കുക, എക്സാമുകളിൽ നിന്ന് പുറത്തിറങ്ങിയാലും പെട്ടെന്ന് പള്ളിയിൽ കയറാൻ പറ്റുന്ന അവസ്ഥ അടുത്ത പള്ളി അത് നോക്കുക, ഒരു യാത്ര നമ്മൾ ആരംഭിക്കുമ്പോൾ ഇന്ന് ലോഹറിന് ഏത് ജമാത്തിന് ഏത് സ്ഥലത്ത് കയറും എന്ന് സ്വയം ഒരു പ്ലാൻ ഉണ്ടാവുക. അതേപോലെ തന്നെ സ്വഹാബാക്കൾ ചെയ്ത കാര്യം അവർ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ വിശുദ്ധ ഖുർആൻ്റെ ആത്മാർത്ഥമായ പഠനത്തൊക്കെ ഇറങ്ങി എന്നുള്ളതാണ്. ഇവിടെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ പിന്നെ അസിം ചോദിക്കുകയാണ്, പിന്നെ ഒരാൾക്ക് നമ്മൾ ദാനം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ദാനം ചെയ്യുന്ന ആൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ പ്രാർത്ഥിക്കണം എന്ന് പറയും ചില ആൾക്കാർ, ശരിക്കും അത് പാടുണ്ടോ? അതായത് വിശുദ്ധൻ്റെ ആയത്തുണ്ടല്ലോ, അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്ന ആൾക്കാർ അവർ നന്ദി വാക്കോ അതേപോലെ തന്നെ ഒരു സമ്മാനം ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞു, ഒരാൾ ഒരു ഫക്കീറിനോട് ദുആ ഇല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു തന്നെ ഒരു പ്രശംസ ആഗ്രഹിക്കുകയാണെങ്കിൽ അതോടുകൂടി അയാൾ ആയത്തു നിന്ന് പുറത്തു പോയിന്ന്. അതായത് ലാ തഖു ലിൽ ഫക്കീർ ദുആ ഇല്ല, ഒരു ഫക്കീറിനോട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയരുതെന്നാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ വജഹാണെങ്കിൽ, അള്ളാഹിൻ്റെ പ്രതിഫലാണെങ്കിൽ, നമ്മളത് കൊടുക്കുന്നതോടുകൂടി അത് നമുക്ക് തരുന്ന, അത് അയാൾ നല്ല വാക്കില്ലെങ്കിലും അയാൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ നീയത്ത് ഓക്കെയാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും സംഭവം കൊടുക്കുമ്പോൾ എന്താ ചെയ്യണ്ട, എനിക്ക് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ള വർത്തമാനം പറയരുത് എന്നാണ് പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ട വിഷയം എന്നാണ്.
ഓക്കെ, അപ്പോൾ എന്തായാലും സമയക്രമീകരണത്തിൽ വലിയ ശ്രദ്ധ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഒരു കച്ചവടക്കാരൻ സീസൺ എത്തുമ്പോൾ കച്ചവടത്തിന് വേണ്ട പ്ലാനിങ് ഉണ്ടാക്കുന്നില്ല, ചരക്കിറക്കുന്നില്ല, എങ്കിലത് അയാളെക്കുറിച്ച് നമ്മൾ പറയാതെ അയാൾ പരാജയമായിരിക്കും ബിസിനസ്സിൽ. അതേപോലെ തന്നെ അള്ളാഹു ഇത്രയും ഓഫറുകൾ തരുന്ന സമയത്ത് നമ്മളും കൂടുതൽ ശ്രദ്ധ കാണിച്ച് സമയം ക്രമീകരിച്ച് അത് മുഴുവൻ ആ പ്രതിഫലം മുഴുവൻ വാങ്ങാനുള്ള ശ്രമം നടത്തണം. പിന്നെ ഒരു റമദാനിലെ ഒരു ബജറ്റ്, ഇപ്പോൾ ഷോപ്പിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. പിന്നെ ഈ ഒരു റമദാനിലെ സ്വതക്കകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ സ്വതക്കക്ക് വേണ്ടി കുറച്ച് പണം നീക്കിയിരുത്തുക, അതുപോലെ തന്നെ ഷോപ്പിംഗ് ഒക്കെ എല്ലാവരും
പെട്ടെന്നാക്കുക, റമദാനക്ക് കാത്തിരിക്കാതെ പറ്റുമെങ്കിൽ ഇന്നോ നാളെ
ലാസ്റ്റ് വരിക. അതായത് അവസാനത്തെ 10 പലപ്പോഴും ആളുകൾ ഷോപ്പിംഗ്
പൊതുവെ തമാശക്കോ അല്ലോ, 1 എടുക്കാൻ പോകും, 2 മാറ്റാൻ പോകും, 3 ഷെയ്പ്പാക്കാൻ പോകുന്ന പറയാം. അതായത് ഇതിൻ്റെ ഇടയിൽ കൂടെ എപ്പോഴും സ്വർക്കാം റയ്യാനും കൂടെ നമ്മൾ കടന്നു പോകുന്നുള്ള കാര്യം പലപ്പോഴും ആൾക്കാർ ആലോചിക്കണില്ല. നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മമാരുണ്ടാവും, നമ്മുടെ ഭാര്യമാരുണ്ടാവും, അവർ പലപ്പോഴും ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഉടനീളം അടുക്കളയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാവണം, അവർ അടുക്കളക്ക് വേണ്ടിയല്ല മറിച്ച് നമ്മളവരെ ഹെൽപ്പ് ചെയ്ത് അവർക്കും ഇബാദത്തുകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പ്ലാനിങ് അത് കുടുംബം മൊത്തത്തിലൊരു കുടുംബം നല്ലൊരു പ്ലാനിങ് ഉണ്ടായാൽ തന്നെ ഒരുപാട് ഇബാദത്തുകൾക്ക് നമുക്ക് അവസരം
വേണമെങ്കിൽ നമുക്ക് വിശുദ്ധ നല്ല പ്ലാനിങ് നമ്മളെ എം എസ് എമ്മിൻ്റെ ക്യു പി എക്സാം കടന്നിരുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ കുടുംബസമേതം എല്ലാവരും ഒരുമിച്ചിരിക്കും. അപ്പോൾ സുബൈക്കേഷം പള്ളി വിട്ടെന്നാൽ ഉപ്പ ഒരാൾ ഉറാൻ ഓതുക, ഒരാൾ അർത്ഥം പറയാം, ഒരാൾ വിശദീകരണം വായിക്കുക. ഇങ്ങനെ ആയതാൽ ഇപ്പോൾ ഫാമിലി ഒരു എന്താ പറയുക ഈമാനികമായിട്ട് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് ഫീൽ, ഒരു യൂഫോറിയ ഫീലൊക്കെ ഇപ്പോൾ കുടുംബത്തിൽ സംജാതാവും. അത് വീട് എത്ര ചെറുതാണെങ്കിലും ഈമാനികമായിട്ടൊരു വിളിച്ചുണ്ടോ അവിടെ കൊട്ടാരത്തേക്കാൾ സന്തോഷം ഉണ്ടാവുന്ന പറയൽ
ഇൻഷാല്ല. അപ്പോൾ അത് സാധിക്കട്ടെ. അപ്പോൾ നല്ലൊരു പ്ലാനിങ് എന്തായിരുന്നാലും നമ്മൾ കൂടെ ഉണ്ടാവട്ടെ. നല്ലൊരു റമദാൻ ബജറ്റ് ഷോപ്പിംഗ് പെട്ടെന്ന് തീർക്കുക. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പാപങ്ങളിൽ നിന്ന് പരമാവധി മാറി നിൽക്കുക, കൂടുതൽ നന്മ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക.
അതിന് റമദാൻ്റെ വാക്കുണ്ട്, റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു പുല്ല് വെട്ടലും ഒരു പുല്ല് കരിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട് സാങ്കേതികമായിട്ട് ഭാഷാപരമായിട്ട് പറയുമ്പോൾ. അപ്പം ഒരു പുല്ല് വെട്ടുന്ന ഒരാൾക്കറിയും ഇത് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ഉയർന്നു വരും, അപ്പോൾ വീണ്ടും ഞാൻ വെട്ടേണ്ടി വരും. പക്ഷേ ആ പുല്ലിനെ ഒരു മരുന്ന് ഉപയോഗിച്ച് കരിച്ച് കളയാണെങ്കിൽ ആ പുല്ല് പിന്നെ ഒരിക്കലും പുനർജനിക്കില്ല. നമ്മൾ റമദാൻ കൊണ്ട് ചെയ്യുന്ന നമ്മുടെ ഉള്ളിലുള്ള പാപത്തിൻ്റെ കറകളൊക്കെ കുറച്ച് കാലം സ്റ്റോപ്പ് ചെയ്ത് വെക്കാറില്ല, മറിച്ച് അതിനെ ഉടനീളമായിട്ട് കരിച്ച് കളയും. അത് ഇനി ഒരിക്കലും പുനർജനിക്കാത്താവാത്ത വിധം ഇനി ഇല്ലായ്മ ചെയ്യാൻ കഴിയുമ്പോഴാണ് റമദാൻ പൂർണ്ണക. അത് റസൂലുള്ള മിമ്പറിൽ കയറിയ പാമി പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര പ്രധാനമാണ്. കാരണം അത് പ്രാർത്ഥിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ നേതാവാണ്, അതിന് ആമയും പറയുന്ന സൃഷ്ടികൾ ഏറ്റവും ശ്രേഷ്ഠനെ റസൂലുള്ളയാണ്. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് എന്തായാലും ഭയങ്കര ഗൗരവമുണ്ട്. ഒരാൾക്ക് റമദാൻ കിട്ടി, പിന്നെ അത്രക്ക് റമദാൻ അയാൾക്ക് ഫലം യൂഫ്, അയാൾക്ക് അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ലെങ്കിൽ അയാൾ അള്ള കാരുണ്യത്തിൽ നിന്ന് അകറ്റുമെങ്കിൽ അയാൾ എന്താണ്, അയാൾക്ക് ഒരു കാലത്ത് സ്വർഗം കിട്ടൂല എന്നാണ്.
അതിൻ്റെ നന്മ തടയപ്പെട്ടവൻ എല്ലാം തടയപ്പെട്ടവൻ. അപ്പം എന്തായിരുന്നാലും ഇപ്രാവശ്യത്തെ റമദാൻ ഏറ്റവും പ്രൊഡക്റ്റീവ് ആവട്ടെ, നല്ല പ്ലാനിങ്ങുകൾ ഉണ്ടാകട്ടെ, പിന്നെ കൂടുതൽ ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കട്ടെ.
ഫലസ്തീനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് അവരെ ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്, അഭയം കൊടുത്ത ആളുകൾ അഭയാർത്ഥികളായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പട്ടിണിയിൽ കഴിഞ്ഞു ആൾക്കാർ, നമ്മളിങ്ങനെ റമദാനെ എങ്ങനെ ഫുഡ് പുതിയ ഫുഡുകൾ എങ്ങനെ പരീക്ഷിക്കാം, പലപ്പോഴും റമദാൻ ഫുഡ് ഫെസ്റ്റിവലായിട്ട് മാറാറുണ്ട് പല കുടുംബങ്ങളും. പുതിയ പുതിയ പരീക്ഷ ഡിഷസുകൾ അങ്ങനെയൊക്കെ ഒരുക്കി വെക്കുന്ന തിരക്കിലേക്ക് നമ്മൾ, പക്ഷേ അതിൻ്റെ കൂടെയും മനുഷ്യരെ ഓർക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഒരു ദിവസം നമ്മൾ കടന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്.
പിന്നെ ഇതിലെ ഇനി വൈൻഡപ്പ് ചെയ്യാൻ ആ
വൈൻഡപ്പ്
ചെയ്യാം ഇൻഷാല്ലാ. പിന്നെ ഇതിലെ സൂചിപ്പിക്കാൻ നമ്മൾ അത്താഴം, അത്
അത്താഴം വളരെ പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും പല ആൾക്കാരും മറന്നു പോകുന്ന സംഭവമാണ്. അവഗണി കാരണം ആ സമയത്ത് കഴിച്ചിറങ്ങൂല എന്ന് പറയാം. ശരിക്ക് വേദക്കാരുമായിട്ട് അതായത് ജൂതന്മാരുമായിട്ടുള്ള നമ്മുടെ നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം നിൽക്കുന്ന അത്താഴത്തിലാണ്. റസൂൽ ഒരിക്കലും നമ്മളോട് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞില്ല, നിങ്ങൾ ലഞ്ച് കഴിക്കൂ, നിങ്ങൾക്ക് വർക്കത്തുണ്ട് പറഞ്ഞില്ല. പക്ഷേ നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ് അത്താഴം എന്ന് പറഞ്ഞാൽ. അത് രാത്രി 12 മണിക്ക് കഴിച്ച് കിടന്നാൽ അത് സഹൂർ എന്നുള്ള അറബി വാക്കിൽ അത് ഉൾപ്പെടില്ലെന്ന്. സുബൈൻ്റെ മുമ്പുള്ള സമയത്ത് ചുരുക്കി പറഞ്ഞൊരു പക്ഷം എന്താ വെച്ചാൽ ആ സമയത്ത് നോമ്പെടുക്കുന്ന വിശ്വാസി ഉണർന്നിരിക്കണം എന്നുള്ളതാണ്, അയാൾ ഉറങ്ങാൻ പാടില്ല എന്നാണ്. അതിൻ്റെ കൂടെ തന്നെ ചില ആൾക്കാർ ഒരു ഒന്നും കഴിച്ചിറങ്ങൂല, റസൂൽ പറഞ്ഞാൽ വലോ ബിജുറത്തിമീം മായിന്ന ഒരിറക്ക് വെള്ളം കുടിച്ചാൽ മതി. സാധാരണ മലയാളത്തിൽ പറയും അത്തായത്തിന് അത്തിപ്പഴത്തോളം. ശരി, എന്തെങ്കിലും ഒന്ന് കുറച്ച് കഴിക്കുക, ആ ജൂതന്മാർക്ക് എതിരാവുക, നമ്മളവിടെ ആ സുന്നത്തിനെ ജീവിതത്തിൽ സ്വാംശീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
വറക്കത്തുണ്ട്, അതുകൊണ്ട് അത് മിസ് ചെയ്തായാലും പിന്നെ റസൂലിന്റെ ഫജറിന്റെ ഒരു അവസാനമായിട്ടാണ് റസൂൽ
ഒരു 50 ആയത്തോ
ഗ്യാപ്പ് മാത്രമേ അതിനിടെ ഉണ്ടാവുള്ളൂ. അത് വൈകിപ്പിക്കുന്നതിലും സുന്നത്താണ്. പിന്നെ നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുക
അതിലും സുന്നത്താണ്. അതിങ്ങനെ മറ്റേ ബാങ്ക് കൊടുത്തില്ല, ആ ബാങ്ക് ഞങ്ങൾ കൊടുക്കുള്ളൂ, അത് ഭയങ്കര സൂക്ഷ്മത വെക്കണം. അതിന്റെ ആവശ്യം റസൂൽ പഠിപ്പിച്ചില്ല,
ഭയങ്കര സമയമായ
കൊടുക്കാം.
പിന്നെ അതിലെ അതിനുശേഷമുള്ള ദുആ അതാണ് പിന്നെ അതിൽ നമ്മൾ ഓർക്കേണ്ടത്.
ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം നോമ്പുകാരൻ്റെ പ്രാർത്ഥന, അത് ഏറ്റവും നല്ല പ്രൊഡക്റ്റീവായിട്ട് നല്ല പ്രാർത്ഥനയ്ക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്.
പിന്നെ മൊത്തത്തിൽ ഒന്നിലും പിശുക്ക് കാണിക്കാതിരിക്കുക, ഇസ്തിഗ്ഫാറിനും ദുആകൾക്കും നമസ്കാരത്തിലും ശ്രദ്ധ കൂടുതൽ ഉണ്ടാകുക. അങ്ങനെ നല്ലൊരു
അതുപോലെ ഈ എന്താ റമദാൻ അല്ലാത്ത കാലത്തൊക്കെ ഭയങ്കര സജീവമായ ആൾക്കാരുണ്ടാവും, മൈരിബിനൊക്കെ പ്രത്യേകിച്ചും. പക്ഷേ റമദാൻ പോലും മൈരിബിന് മാത്രം വള്ളിയെത്തൂല, ആ ഫുഡിൻ്റെ തീറ്റൻ്റെ ഭ്രമത്തിൽ വീട്ടിലിരിക്കും. ശരിക്ക് ജമാഅത്തെ നിസ്കാരം ഒഴിവാക്കിയാണ് നോമ്പിനെ ശക്തിപ്പെടുത്തുന്ന പരിപാടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതേപോലെ ചിലപ്പോൾ ഫർദിനൊന്നും പോവാതെ തറാവിക്ക് കൃത്യമായിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും, അതും ഫർദ് ഒഴിവാക്കിയുടെ സുന്നത്തിന് പരമാവധി പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ, അതും ശരിക്ക് തെറ്റാന്നുള്ള ബോധ്യം, അതായത് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏതാണ് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയ്ക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ്.
ഇൻഷാല്ലാ, എന്തായിരുന്നാലും എല്ലാവർക്കും ഇതിൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു നമ്മൾക്ക് അടക്കം നല്ലൊരു റമദാൻ, പ്രൊഡക്റ്റീവായ റമദാൻ നമ്മൾക്ക് ലഭിക്കട്ടെ. പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് കൂടുതൽ നന്മകൾക്ക് വേണ്ടി, നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും, അതുപോലെ തന്നെ നല്ല കേൾവികൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുകയാണ്. എന്തായിരുന്നാലും ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ കേൾവിയുടെ നിമിഷങ്ങളെല്ലാം അള്ളാഹു പ്രതിഫലകരമായി ഒന്നാക്കി മാറ്റട്ടെ. അസ്സലാമു അലൈക്കും.